بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، سهودر غلي رسول الله صلى الله عليه وسلم يقول ചരിത്രം വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മിഇയ എന്ന കവിതയുടെ വിശദീകരണമാണ് ഇൻഷാഅല്ലാഹ് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും ആരംഭിക്കുന്നത്. ഈ കവിതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറ വരെയുള്ള ഭാഗം, അവിടുന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടതും അവിടെ എത്തുന്നതിനിടയിലുണ്ടായ സംഭവങ്ങളുമാണ് അവസാനം നമ്മൾ വിശദീകരിച്ചത്. ബാക്കിയുള്ള ഈ കവിതയിലെ രണ്ടു വരികൾ ആദ്യം ശ്രദ്ധിക്കുക.
فجاء طيبة الرضا يقينا إذ كمل الثلاث والخمسينا في يوم الاثنين ودام فيها عشر سنين كملا نحكيها.
فجاء طيبة الرضا يقينا إذ كمل الثلاث والخمسينا. فجاء طيبة، طيبയിൽ എത്തി. طيب എന്നാൽ അത് മദീനയാണ്. طيبة طابة ഇത് മദീനയുടെ പേരുകളാണ്. طيبയിൽ എത്തി. الرضا، الرضا എന്നത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമായിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. തൃപ്തി എന്നാണ് رضا എന്നതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ തൃപ്തി നേടിയ അവന്റെ റസൂലാണ്. നബിയെ പിൻപറ്റുന്നതിലാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉള്ളത്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൈബയിൽ അഥവാ മദീനയിലെത്തി യഖീനൻ. ഈ കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഇദ് കമ്മൽ അസ്സലാസ വൽ ഖംസീന. ഇദ് കമ്മൽ അവിടുന്ന് അവിടുത്തേക്ക് പൂർത്തിയായ സമയം. الثلاثة والخمسين അൻപത്തി മൂന്ന് അഥവാ അൻപത്തി മൂന്ന് വയസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർത്തിയായപ്പോഴാണ് അവിടുന്ന് മദീനയിലേക്ക് മദീനയിൽ എത്തിയത്. ഫിയൗമിൽ ഇസ്നൈൻ അതൊരു തിങ്കളാഴ്ചയായിരുന്നു. വദാമ ഫീഹ നബി അവിടെ മദീനയിൽ തന്നെ തുടർന്നു. അശ്റ സിനീന പത്തു വർഷം. കുമ്മലൻ പൂർണമായും. നഹ്കീഹ അത് സംബന്ധിച്ചുള്ള മദീന, മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ് ഇനി നാം പറയാൻ പോകുന്നത്. അതാണ് നഹ്കീഹ എന്ന് പറഞ്ഞാൽ അർത്ഥം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെട്ട് പതിമൂന്ന് വർഷം പൂർത്തിയായതിനു ശേഷമാണ്. പതിനാലാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയത്. ഈ രണ്ട് വരികൾക്ക് തൊട്ടു മുമ്പുള്ള വരിയിൽ പറഞ്ഞതുപോലെ ഥുമ്മ ഹജർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. നബി ഉപേക്ഷിച്ചു മക്ക, മക്ക വിട്ടുപോയി. യൗമ ഇസ്നൈനി മിൻ ഷഹ്രി സഫർ, സഫർ മാസത്തിലെ യൗമ ഇസ്നൈൻ ഒരു തിങ്കളാഴ്ച. അത് സഫർ മാസത്തിലാണെന്നത് ഒരു അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം റബീഉൽ അവ്വൽ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് എന്നാണ്. ശരി, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനയിലെത്തുകയാണ്. മദീനയിൽ എത്തിയത് ധാരാളം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താൻ 12 ദിവസങ്ങളെടുത്തു, അല്ല 15 ദിവസങ്ങളെടുത്തു എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരുണ്ട്. സാധാരണ യാത്രാസംഘം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ 8-ോ 10-ോ ദിവസമോ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. സാധാരണ യാത്രാസംഘങ്ങൾ അക്കാലത്ത് മക്ക മദീന ആ ദൂരം താണ്ടാൻ 8-ോ 10-ോ ദിവസങ്ങൾ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതുപോലെ നസീർ എന്ന പേരിൽ എന്തെങ്കിലും വളരെ അത്യാവശ്യമായ കാര്യം വേണ്ടി വന്നാൽ, ഒരു യുദ്ധമോ ഒരാക്രമണമോ മറ്റോ ഉണ്ടെന്ന കാര്യം അറിയിക്കാൻ, അങ്ങനെയുള്ള ആൾ അതിവേഗം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളെ അവർ അയക്കാറുണ്ടായിരുന്നു. അറബികൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങനെയുള്ള അതിവേഗം സഞ്ചരിക്കുന്ന നദീർ എന്നറിയപ്പെടുന്ന ആ ദൌത്യവുമായി പോകുന്ന ആളാണെങ്കിൽ 3 ദിവസം കൊണ്ട് ഈ ദൂരം താണ്ടിയിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലെത്താൻ നദീറിന് 3 ദിവസമേ വേണ്ടി വന്നിരുന്നുള്ളൂ. അതിവേഗം പോകുന്ന ആളാണ്. അവർ അറബികൾ ഇതുപോലെ യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യമോ അറിയിക്കാൻ അങ്ങനെ ഒരു ദൂതനെ അയക്കുന്ന പതിവുണ്ടായിരുന്നു. സാധാരണ യാത്രാ സംഘങ്ങൾ 8-ോ 10-ോ ദിവസം എടുത്തിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് 3 ദിവസം അവിടുന്ന് സൗർ ഗുഹയിൽ കഴിയുകയും എന്നിട്ട് 12 ദിവസം പിന്നെ മദീനയിൽ എത്താൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ ആകെ 15 ദിവസമായി എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും അവിടെ എത്താൻ കൂടുതൽ സമയമെടുത്തു. കാരണം അത് സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും പോകുന്ന എളുപ്പമുള്ള വഴിയിലൂടെയല്ല പുറപ്പെട്ടത്, മറിച്ച് കടലിനോട് അടുത്തുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും തെരഞ്ഞെടുത്തത്. കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടിമയും അതുപോലെ വഴി കാണിച്ചു കൊണ്ടിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖയും. അവർ പൊതുവെ ജനങ്ങൾ പോകാത്ത വഴിയിലൂടെയാണ് പോയത്. രാത്രിയാണ് സഞ്ചരിക്കുക, പകൽ മറിഞ്ഞിരിക്കും. അങ്ങനെ എപ്പോഴും ഒരുപോലെ സഞ്ചരിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും പോയത്. എല്ലാ പകലും സഞ്ചരിച്ചിരുന്നില്ല, എല്ലാവരും പോകുന്ന വഴിയിലൂടെയല്ല. അതുകൊണ്ട് കൂടുതൽ സമയം എടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും മദീനയിലെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട വിവരമറിഞ്ഞ അൻസാറുകൾ എല്ലാ ദിവസവും മദീനയുടെ അതിർത്തിയിൽ ഹറ എന്നറിയപ്പെടുന്ന കറുത്ത കല്ലുകൾ നിറഞ്ഞ അതിർത്തിയാണ് മദീനയുടെ അതിർത്തി. അവിടെ അൻസാറുകൾ സഹാബിമാർ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്ത് രാവിലെ ചെല്ലുമെന്നാണ്. എന്നിട്ട് വെയിലങ്ങ് കടുത്താൽ അവർ തിരിച്ചു പോകും. വെയിൽ കടുത്താൽ തിരിച്ചു പോകും. എല്ലാ ദിവസവും അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കും. അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതാണ്. അല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിലൊരു മുസ്ലിയാർ ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി. അറിയപ്പെട്ടൊരു മുസ്ലിയാരാണ്. കണ്ടോ, റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാട്ടുകളൊക്കെ പാടി മദീനക്കാർ സ്വീകരിച്ചു എന്ന് കുറെ ചരിത്ര കിതാബുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊരു ദുർവ്യാഖ്യാനമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആനിലോ സുന്നത്തിലോ യാതൊരു തെളിവും വന്നിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ ആദിമ തലമുറകൾക്ക് പരിചയമില്ലാത്ത ഈ ബിദഅത്തിന് ചരിത്രത്തിന്റെ കിതാബിൽ ഇങ്ങനെ ഒരു കഷ്ണം കിട്ടിയപ്പോൾ മുസ്ലിം തെളിവാക്കുക. അതെങ്ങനെ തെളിവാകും? അടുത്ത വർഷം റബീഉൽ അവ്വൽ 12-ന് സഹാബിമാർ അൻസാറുകൾ ഇങ്ങനെ പാട്ടുപാടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
മധു ചെയ്യാൻ അവർ ആ ദിവസം തന്നെ എടുത്തോ? അതിനടുത്ത വർഷം, അതിനടുത്ത വർഷം, എങ്കിലല്ല അത് നബി നിർത്തിയത് തെളിവാവുള്ളൂ. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവർ കാത്തുനിന്നു. ആർക്കാണ് അതിൽ സംശയം? ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അങ്ങനെ സ്വീകരിക്കാതിരിക്കുക? ആരാണ് നബി വരുന്നതിൽ സന്തോഷിക്കാതിരിക്കുക? അങ്ങനെ അൻസാറുകൾ അത് ഓരോ ദിവസവും അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് വെയിൽ വന്നാൽ, വെയിൽ വല്ലാതെ കടുത്താൽ തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഒരു യഹൂദി, മദീനയിൽ ഒരു യഹൂദി തന്റെ ഒരു കോട്ടയുടെ മുകളിൽ എന്തോ ഒരു ആവശ്യത്തിന് കയറിയപ്പോൾ അതാ ദൂരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഉള്ളവരും വെളുത്ത വസ്ത്രം ധരിച്ച് ഇങ്ങനെ വരുന്നത് കാണുകയാണ്. അയാൾ അത് കണ്ട ഉടനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാ അറബികളെ, നിങ്ങൾ കാത്തിരുന്ന ആളിതാ വരികയായി എന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതോടെ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷത്തോടെ അവരെല്ലാവരും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വരികയാണ്. അവിടുന്ന് ഖുബാ പ്രദേശത്ത് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആദ്യമെത്തുന്നത്. അവിടെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തേക്ക് എത്തിയപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു അബൂബക്കർ സിദ്ദീഖിനെ കണ്ടിട്ട് ഇതാണ് റസൂലൻ. അവർ അബൂബക്കർ സിദ്ദീഖിനെ അഭിവാദ്യം പറയാൻ തുടങ്ങി. ആ സമയത്ത് വെയിൽ കനത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ തട്ടം കൊണ്ട് തണൽ വിരിച്ചു കൊടുത്തത് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അവിടുന്ന് എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അതിൽ കാണാം. കാരണം ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്നാൽ നബി ഒരു കിരീടം ധരിച്ചിട്ടില്ല, അവിടുന്ന് ഒരു പട്ടുവസ്ത്രം പ്രത്യേകം എന്തെങ്കിലും ഒരു ഭാവഭാവാദികളോടെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവിടുന്ന് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ എന്തായിരുന്നു അവിടുത്തെ അവരുടെ രീതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതായിരുന്നു സ്വീകരിച്ചിരുന്നത് അല്ലാഹുവിന്റെ ദീനിന് എതിരാകാൻ തിരത്തോളം. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. നബി മദീനയിലേക്ക് വന്ന ദിവസം പോലെ സന്തോഷമുള്ള മറ്റൊരു ദിവസം സഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒഹു നിങ്ങൾ അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ثم قدم النبي صلى الله عليه وسلم സഹാബികൾ പലരും ഹിജറ വന്നതിനു ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വന്നു. فما رايت اهل المدينه فرحوا بشيء فرحهم برسول الله صلى الله عليه وسلم. മദീനക്കാർ ഇതുപോലെ സന്തോഷിച്ച ഒരു രംഗം ഞാൻ വരെ കണ്ടിട്ടില്ല, ഇതുപോലെ അവർ സന്തോഷിച്ച് ആഹ്ലാദിച്ച വേറൊരു രംഗം ഞാൻ കണ്ടിട്ടില്ല. ഹത്താ ജഅല ഇമാഉ യഖുൽ, എത്രത്തോളം മദീനയിലെ അടിമകളായ സ്ത്രീകൾ അവർ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഖദിമ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നു. ഫമ ഖദിമ ഹത്താ ഖറഅതു സബ്ഹ് ഇസ്മ റബ്ബികല അഅലാ ഫി സൂറി മിനൽ മുഫസ്സൽ. ഖുർആനിൽ അവസാന ഭാഗത്തുള്ള പല സൂറത്തുകളും ഞാൻ പഠിച്ച ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ആ സഹാബിമാർ അവർ പലരും മുസ്ലിമാണ്, ഖുർആനിൽ പല സൂറത്തുകളും പഠിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ട്, നബിയെ കണ്ടിട്ടില്ല. അങ്ങനെ അവരത് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ നബിയെ കണ്ടത് എന്ന് മദീനക്കാരനായ സഹാബി അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊരു മദീനക്കാരനായ സഹാബി അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലമ്മാ കാന അൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി صلى الله عليه وسلم المدينة أضاء منها كل شيء. നബി മദീനയിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമായി, മദീന മുഴുവൻ വെളിച്ചം നിറഞ്ഞു. ഫലമ്മ കാന അൽയൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാതായ അന്ന് മദീന മുഴുവൻ ഇരുട്ട് നിറഞ്ഞു. നോക്കൂ, നിങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാകാറില്ല സന്തോഷം, അത് ആകെ പ്രകാശം പരത്തുന്ന കാര്യമാണ്. മനസ്സിന്റെ സന്തോഷം പുറത്ത് പ്രകാശം നൽകും, അതുപോലെ തന്നെയാണ് പുറത്തുള്ള വെളിച്ചം അത് മനസ്സിന് സ്വാധീനമുണ്ടാക്കും, പുറത്തുള്ള ഇരുട്ട് മനസ്സിൽ കുടിച്ചുണ്ടാക്കും. നല്ല ഗന്ധം അങ്ങനെയാണ്, നല്ല സുഗന്ധം അത് മനസ്സിന് വിശാലതയും അതുപോലെ കുളിർമയും നൽകും. മോശം ഗന്ധം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം റൂഹിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളുടെ റൂഹിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ത്? മോശം ഗന്ധം. അതിന് നല്ല സ്വാധീനമുണ്ടാക്കുന്നതാണ് നല്ല ഗന്ധം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മലായിക്ക അവർ നല്ല ഗന്ധം ഉള്ളിടത്താണ്, പിശാചുക്കൾ ദുർഗന്ധമുള്ളിടത്താണ്. ദുർഗന്ധമുള്ള സ്ഥലം നമുക്ക് അധികം നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. ചില ആളുകൾ കാണാം ടോയ്ലറ്റിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങൂല, അവിടെ ഇങ്ങനെ ഉച്ചടിച്ചിരിക്കും, പാടില്ല, ശരിയല്ല. അവിടെ ആവശ്യത്തിൽ കവിഴ്ന്നു നിൽക്കൽ ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആവശ്യത്തിൽ കഴിഞ്ഞ് നിൽക്കുക എന്നത് ഹറാമാണ്. നോക്കു, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അന്ന് മദീന പ്രകാശപൂരിതമാവുകയാണ്, അവിടെ മുഴുവൻ വെളിച്ചം നിറഞ്ഞതായി സഹാബിമാർക്ക് തോന്നുകയാണ് അവരുടെ മനസ്സിലെ സന്തോഷം കൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തുന്നത് എവിടെയാണ്? ആദ്യം എത്തുന്നത് ഖുബായിലാണ്. ഖുബായിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തുന്നത്. ആദ്യം അവിടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ ഖദിമ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന നസല ഫീ ഉലുവിൽ മദീന. അവിടുന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യം മദീനയിലെ ഉലുവിൽ അഥവാ മദീനയിലെ ഉയർന്ന പ്രദേശമാണ് അവിടെ എന്നത്, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം താമസിച്ചത്. ഫി ഹയ്യിൻ യുഖാലു ലഹും ബനി അംർ ഇബ്നു ഔഫ്, ബനു അംർ ഇബ്നു ഔഫ് ഗോത്രം താമസിച്ച ഇടങ്ങളിൽ. ഓരോ ഗോത്രങ്ങൾ അവർ താമസിക്കുന്ന ഓരോ ഇടങ്ങളും ഇന്നും ഉണ്ടെങ്കിലും ഇന്നും നമുക്ക് അങ്ങനെ കാണാം. ഒരു ഗോത്രം ഇത് റുഹൈലി ഗോത്രം താമസിക്കുന്ന സ്ഥലമാണ്, ഇത് ഇന്ന് ഗോത്രം താമസിക്കുന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള തെരുവുകൾ നമുക്ക് ഇന്നും അറബ് നാടുകളിൽ കാണാം. ബനു അംർ ഇബ്നു ഔഫ് അവർ താമസിച്ചിരുന്ന ഇടമാണ്, അവിടെയാണ് ഖുബായിലാണ് അവർ താമസിച്ചിരുന്നത്. ഫഖാമ ഫീഹിം അർബ അശറത ലൈല, 14 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. മദീനയുടെ ഉള്ളിൽ കയറിയിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വഫാത്ത് വരെ താമസിച്ച നബിയുടെ മസ്ജിദ് നിലകൊള്ളുന്ന അവിടെയല്ല, അവിടെ എത്തിയിട്ടില്ല. ഖുബായിൽ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താമസിച്ചത്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് താമസിച്ചത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഖുബ മസ്ജിദ് നിർമ്മിച്ചു എന്നതാണ്. ഖുബ മസ്ജിദ്, മസ്ജിദ് ഖുബ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർമ്മിച്ചു. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം ഫതുഹുൽ ബാരിയിൽ പറഞ്ഞു, വഹുവ അവ്വലു മസ്ജിദിൻ സല്ല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ബിഅസ്ഹാബിഹി ജമാഅത്തൻ ളാഹിറാ. നബി തന്റെ സഹാബികളെയും കൂട്ടി പരസ്യമായി നിസ്കാരം നിർവഹിച്ചത് ആദ്യമായി അവിടെയാണ്. മക്കയിൽ അത് അങ്ങനെ സാധിച്ചിരുന്നില്ല. വഅവ്വലു മസ്ജിദിൻ ബുനിയ ലിജമാഅത്തിൽ മുസ്ലിമീന ആമ്മ, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശിക്കാവുന്ന, എല്ലാവർക്കും പ്രവേശിക്കാവുന്ന, ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തോ മറ്റോ ഉള്ള മസ്ജിദല്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മക്കയിൽ അവിടുത്തെ വീട്ടുമുറ്റത്ത് ഒരു ദുഷ്കരിക്കാനുള്ള സ്ഥലം അവിടത്തേക്ക് ഉണ്ടായിരുന്നു, മസ്ജിദാണ്. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല. ഇവ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ് മസ്ജിദു ഖുബ. ആ മസ്ജിദിന് പല പ്രത്യേകതകളുമുണ്ട്. ഖുർആനിൽ സൂറത്തു തൗബയിൽ മസ്ജിദു ദറാറിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ കേട്ടിട്ടില്ലേ? മുനാഫിഖുകൾ മദീനയിൽ പിൽക്കാലത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കി, മസ്ജിദു ദറാർ എന്നാണ് അള്ളാഹു അതിന് പേര് വിളിച്ചത്. അവർ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ, മുസ്ലിമീങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്താൻ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ അവർക്ക് അഭയമൊരുക്കാൻ വേണ്ടിയാണ് ആ മസ്ജിദ് എടുത്തത്. എന്നിട്ട് അവർ അതിന് മുസ്ലിമീങ്ങളുടെ പിന്തുണ ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിൽ വന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോ, തിരിച്ചു വന്നാൽ അവിടെ നിസ്കരിക്കാം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റു. അള്ളാഹു ആ മസ്ജിദിന്റെ യാഥാർത്ഥ്യം ഖുർആനിലെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തി കൊടുത്തു. സൂറത്തു തൗബയിൽ നമുക്കത് കാണാം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وارصادا لمن حارب الله ورسوله من قبل എന്നതുടങ്ങുന്ന ആയത്തിൽ എന്നിട്ട് അല്ലാഹു പറഞ്ഞു لا تقم فيه ابدا. ونبيه താങ്കൾ ഒരിക്കലും ആ മസ്ജിദിൽ കയറി നിസ്കരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പൊളിച്ച് കത്തിച്ച് കളയാൻ ഉത്തരവിട്ടു. لا تقم فيه ابدا لمسجد اسس على التقوى من اول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا والله يحب المطهرين. താങ്കൾ ഒരിക്കലും ആ മസ്ജിദിൽ നിസ്കരിക്കരുത്, മറിച്ച് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ ഔവൽ യൗമിൻ, ഒന്നാമത്തെ ദിവസം മുതൽ തഖ്വയുടെ മേൽ പണിതുയർത്തപ്പെട്ട, തഖ്വയുടെ മേൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ മേൽ അസ്തിവാരമിടപ്പെട്ട മസ്ജിദുണ്ട്. അഹഖു അൻ തഖൂമ ഫീ, അതാണ് താങ്കൾ നിസ്കരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള മസ്ജിദ്. ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്. യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധി പ്രാപിക്കാൻ പരിശുദ്ധരാകാൻ ഇഷ്ടപ്പെടുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അങ്ങനെയുള്ള പരിശുദ്ധി ഇഷ്ടപ്പെടുന്നവരെ, ആ ശുചിത്വം സ്വീകരിച്ചവരെ, ഉള്ളും പുറവും പരിശുദ്ധമായവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഏത് മസ്ജിദിനെ കുറിച്ചാണ് ആ ആയത്തിൽ പറഞ്ഞത്? ആ ആയത്തിൽ ഉൾപ്പെടുന്നു മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. അത് തഖ്വയുടെ മേൽ പണിതുയർത്തപ്പെട്ട, ഒന്നാമത്തെ ദിവസം മുതൽ തഖ്വയുടെ മേൽ പണിതുയർത്തപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൻ നബവി. അതുപോലെ ഈ ആയത്തിൽ ഉൾപ്പെടുന്ന മസ്ജിദാണ് ഏത്? ഖുബാ മസ്ജിദ്. ഖുബാ മസ്ജിദ് ധാരാളം മുഫസ്സിറുകൾ അത് പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവി, അത് തഖ്വയുടെ മേൽ പണിതുയർത്തപ്പെട്ട മസ്ജിദാണ്. അതുപോലെ ഖുബാ മസ്ജിദ്, അത് ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള മസ്ജിദ്. മാത്രമല്ല, മദീനയിൽ ഒരാൾ എത്തിയാൽ, അല്ലെങ്കിൽ മദീനയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഖുബാ മസ്ജിദിൽ ചെന്ന് പ്രത്യേകമായി അവിടെ നിസ്കരിക്കുക എന്നത് പുണ്യകരമാണ്. മദീനയിൽ താമസിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മദീനയിൽ യാത്രക്കാരനായി വന്ന ഒരാൾക്ക് ഖുബാ മസ്ജിദിൽ പ്രത്യേകമായി ചെന്ന് നിസ്കരിക്കുക എന്നത് സുന്നത്ത്. അതേസമയം പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ദീർഘയാത്ര പോവുക എന്നത് മൂന്ന് മസ്ജിദുകളിലേക്ക് മാത്രമേ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദ വൽ മസ്ജിദുൽ അഖ്സ. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ദീർഘയാത്ര പാടില്ല, തീർത്ഥയാത്ര പാടില്ല. മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ, ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് എന്റെ ഈ മസ്ജിദ് അതായത് മദീനയിലെ മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദിസ് ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സ. ഈ മൂന്ന് മസ്ജിദുകൾ, ഈ മൂന്ന് മസ്ജിദുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്നും നബിമാരുടെ മസ്ജിദുകളാണ്. ഇത് മൂന്നും നബിമാരുടെ മസ്ജിദുകളാണ്. മസ്ജിദുൽ ഹറാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ അത് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മുൻപേ ആ മസ്ജിദ് ഉണ്ടായിരുന്നു എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇബ്രാഹിം നബിയാണ് ആദ്യമായി നിർമ്മിച്ചത് എന്ന അഭിപ്രായവുമുണ്ട്. ശരി, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ അത് നിർമ്മിച്ചു എന്നതിൽ സംശയമില്ല. അത് ആദ്യത്തെ തവണയാണെങ്കിലും അല്ല പുനർനിർമ്മിച്ചതാണെങ്കിലും. പിന്നെ അത് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ആദ്യമായി നിർമ്മിച്ചത് യഹൂബ അലൈഹിസ്സലാമാണ് എന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് സാദുൽ മആദിൽ പറഞ്ഞത് കാണാം, അത് ആദ്യം നിർമ്മിച്ചത് ആരാണ്? യഹൂബ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൗത്രൻ, മകന്റെ മകൻ. എന്നാൽ അതും ഇതുപോലെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം അത് പുനർനിർമ്മിച്ചിട്ടുണ്ട് പലതവണ. വീണ്ടും അതിന്റെ നിർമ്മാണം പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. കാലം കൊണ്ട് മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് മദീനയിലെ അൽ മസ്ജിദുൻ നബവിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച മസ്ജിദ്. എന്നാൽ ശ്രേഷ്ഠതയിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് മസ്ജിദുൻ നബവി, ശ്രേഷ്ഠതയിൽ മൂന്നാമത്തെ സ്ഥാനത്താണ് മസ്ജിദുൽ അഖ്സ. കാലം നമ്മൾ കണക്കാക്കുമ്പോൾ ആദ്യം മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്, രണ്ടാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്, മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മസ്ജിദാണ്. ഈ മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പോവുക എന്നത് പാടില്ല. ദർഗകളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾ, സിയാറത്ത് ടൂർ എവിടത്തേക്കാണ്? അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, അതുപോലെ പ്രാന്തന്മാരെ കൊണ്ടുപോകാൻ നമുക്ക് പറയാം, ഏർവാടി. ഭ്രാന്തില്ലാത്തവരവിടെ കൊണ്ടുപോയാൽ ഭ്രാന്തന്മാരാക്കി തിരിച്ചുകൊണ്ട്, ഭ്രാന്തില്ലാത്ത ആൾ ഭ്രാന്തനെ അവിടെ കൊണ്ടുപോയാൽ കൊണ്ടുപോയ ആളെ ഭ്രാന്തനാക്കി അവിടെ ചങ്ങലക്കിടും. ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ശിർക്കിന്റെ തിന്മകളുടെ വൃത്തികേടുകളുടെ, ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. അതിന്റെ കേന്ദ്രത്തിൽ പിന്നെ ബാക്കിയുള്ള തിന്മകൾ നടക്കുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. ക്രിമിനലുകൾ, തോന്നിവാസികൾ, ഇവരൊക്കെ പോയി അവിടെ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ പോയി താമസിക്കാറുള്ളതും അവിടെ അവരുടെ വൃത്തികേടുകൾ നടത്തുന്നതുമൊക്കെ എത്രയോ തവണ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹു അത്തരം ഷറില്ലെന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദർഗകൾ ഈ ഉമ്മത്തിന്റെ എല്ലാ പരാജയത്തിനും പ്രതിസന്ധിക്കും കാരണമായ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉള്ള ഒരു ഇടങ്ങളാണ് ദർഗകൾ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതല്ല, ഈ ആളുകൾ ദർഗകളുടെ ആളുകൾ വലിയ നേതാവായി പുകഴ്ത്തി പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ഫഖീഹായ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞതാണ്. എന്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിർപ്പിന്റെ മേൽ, നബിയോടുള്ള ധിക്കാരത്തിന്റെ മേലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. ഏത്? ഓരോ മഖ്ബറയും, കെട്ടിയുയർത്തപ്പെട്ട ഓരോ ജാറവും ദർഗയും. അവിടേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോവുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനക്ക് എതിരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് പോലും ഉദ്ദേശിച്ചിട്ടല്ല ഒരാൾ മദീനയിലേക്ക് ദീർഘയാത്ര പോകുന്നത്, പോകേണ്ടത്. പിന്നെന്തുദ്ദേശിച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഉദ്ദേശിച്ചിട്ടാണ്. അവിടെ എത്തിയാൽ ഒരാൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാം, അവിടുത്തെ രണ്ട് കൂട്ടുകാരുടെ ഖബറുകൾ സന്ദർശിക്കാം, അവരോട് സലാം പറയണം, സന്ദർശിക്കണം. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോലും എന്റെ ഖബർ എന്താക്കരുത്, ഈദാക്കരുത് എന്ന് പറഞ്ഞു. എന്താണ് ഈദ്? ഇടക്കിടെ വന്നു പോകുന്ന, പ്രത്യേകം സമയം അതിന് നിശ്ചയിക്കപ്പെട്ട, ആവർത്തിച്ച് സന്ദർശിക്കപ്പെടുന്ന ഇടമാക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ അതിന്റെ ബാക്കി? ഹദീസിന്റെ ബാക്കി എന്താ? വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലിക്കോളൂ, നിങ്ങൾ എവിടെയായിരുന്നു? ഫഇന്ന സലാതകും തബ്ലുഗുനി, നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണം ആ വാക്ക്. എനിക്ക് സലാത്തു അല്ലാനും സലാം പറയാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, എന്റെ കബറിങ്ങൾ ഇടക്കിടക്ക് വരേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ എവിടെയായിരുന്നാൽ എനിക്ക് സലാത്തും സലാമും ചൊല്ലുക. ഇന്നലില്ലാഹി മലായിക സയ്യാഹീൻ, അള്ളാഹുവിന് സഞ്ചരിക്കുന്നവരായ മലായിക്കത്തുണ്ട്, നിങ്ങളുടെ സലാത്ത് അവരെനിക്ക് എത്തിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ ആരെയും നമ്മൾ പറഞ്ഞേൽപ്പിക്കേണ്ടതില്ല. ഉസ്താദേ, റസൂലുള്ളാഹിക്ക് എന്റെ സലാം പറയണം കേട്ടോ എന്ന് മദീനയിൽ പോകുന്ന ആൾക്ക് പറഞ്ഞേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ശേഖരിക്കാൻ ഈ ദീനിൽ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ജനങ്ങളെ സലാത്തൊക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ, അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു അതിന് മലായിക്കത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മദീനക്കാരനായ സഹാബി മുത്തബി സുന്ന അബ്ദുല്ലാഹി ബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവിടുന്ന് എന്ത് ചെയ്യുകയില്ല മദീനക്കാരന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഇടക്കിടക്ക് പോയി സലാം പറയുകയില്ല. മറിച്ച് എന്ത് ചെയ്യും? മദീനക്ക് പുറത്തു വല്ല യാത്രക്കോ മറ്റോ പോയാൽ, തിരിച്ചു വന്നാൽ, മദീനക്ക് തിരിച്ചു വന്നാൽ ഖബറുകളുടെ മൂന്ന് ഖബറുകളുടെ അടിയിലേക്ക് ചെല്ലും. സലാം അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങേക്ക് സലാം. സലാം അലൈക യാ അബൂബക്കർ, അബൂബക്കർ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അസ്സലാം അലൈക യാ അബി, ഓ എന്റെ പിതാവേ, അതായത് ഇബ്നു ഉമറിന്റെ ഉപ്പയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നബിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ ആണ് സലാം. അബൂബക്കറിന് വേണ്ടി ചെയ്യുന്ന ദുആ ആണ് സലാം. ഉമറിന് വേണ്ടി ചെയ്യുന്ന ദുആ ആണ് സലാം. رضي الله عنهما وصلى الله على نبينا محمد وسلم അവർക്ക് വേണ്ടിയുള്ള ദുആ ആണ്. പിന്നെ അവരോട് ദുആ ചെയ്യാൻ പറ്റും. والذي يدعى له لا يدعى. نعم محمد بن عبد الوهاب رحمه الله ده من മനോഹരമായ വാക്കുകളിലൊന്നാണ്. والذي يدعى له لا يدعى. നീ ഒരാൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിന്നെ അയാളോട് നീ എങ്ങനെ പ്രാർത്ഥിക്കും? അത് പാടില്ല. മറിച്ച് അല്ലാഹുവിനോട് മാത്രമാണ് ദുആ. ഇബ്നു ഉമർ ഇടക്കിടക്ക് ഖബറിന്റെ അരികിൽ ചെല്ലുമായിരുന്നില്ല. സഹാബികളുടെ രീതിയല്ല, മുൻഗാമികളുടെ രീതിയല്ല. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാർ ഖബറിങ്ങനെ ചുറ്റിക്കളിക്കുന്ന ആളുകളോട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചരൽ കല്ലുകൾ എടുത്ത് അവരെ എറിഞ്ഞ് ഇങ്ങോട്ട് വാ, എന്താ ഖബറിന് ഒരു ചുറ്റിക്കളി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാർ, താബിഈകളും തബഉ താബിഈകളും ഉണ്ട് ഹദീസിന്റെ കിതാബുകളിൽ. അതാ അതുകൊണ്ട് ഖബറല്ല, ഒരാൾ മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ യാത്ര പോകുന്ന ആളുടെ ലക്ഷ്യം മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദാണ്. അവിടെ എത്തിയാൽ ഈ ഖബറുകൾ സന്ദർശിക്കാം, ബഖിയത്തെ ഖബർസ്ഥാൻ സന്ദർശിക്കാം, തെറ്റില്ല. അതുപോലെ മദീനയിൽ എത്തിയാൽ ഒരാൾക്ക് എന്തു ചെയ്യാം? ഖുബാ മസ്ജിദിലേക്ക് ചെല്ലാം. അവിടെയുള്ള നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു ഉമർ ഒരിക്കൽ ഒരു ജനാസയിൽ പങ്കെടുത്തു. അതിനുശേഷം ഇബ്നു ഉമർ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, അയ്നത ഉമ്മു യാ അബാ അബ്ദുറഹ്മാൻ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇബ്നു ഉമർ പറഞ്ഞു, ഉമ്മു ഹാദൽ മസ്ജിദ് ഫീ ബനി അമർ ഇബ്നു ഔഫ്. അമർ ഇബ്നു ഔഫ്, ബനു അമർ ഇബ്നു ഔഫ് ഗോത്രം താമസിക്കുന്ന ഖുബാ മസ്ജിദിലേക്കാണ് ഞാൻ പോകുന്നത്. ഫഇന്നി സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ലാ ഫീഹി കാന കഅദൽ ഉംറ, അവിടെ നിസ്കരിച്ചവന് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. അവിടെ നിസ്കരിച്ചവന് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, സലാത്തുൻ ഫീ മസ്ജിദി ഖുബാ കഉംറ, ഖുബാ മസ്ജിദിൽ നിസ്കരിക്കുക എന്നത് ഒരു ഉംറ പോലെയാണ്. ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും വുദൂ ചെയ്ത് അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് വുദു ചെയ്ത് ഖുബാ മസ്ജിദിൽ ചെന്ന് രണ്ടരക്കാഴ്ച നിസ്കരിച്ചാൽ അവനൊരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്നാണ്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാതി മസ്ജിദ ഖുബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുബാ മസ്ജിദിലേക്ക് ചെല്ലാറുണ്ടായിരുന്നു. കുല്ല സബ്തിൻ, എല്ലാ സബ്തിനും, മാഷിയൻ വറാഖിബൻ, നടന്നിട്ടും പോകും. ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വാഹനപ്പുറത്തും പോകും, നടന്നിട്ടും പോകും. ഏതാണ്ട് 3 കിലോമീറ്ററോ മറ്റോ ഉണ്ട് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദിൽ നിന്ന് ഖുബായിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ദൂരം നടന്നിട്ട് പോകാറുണ്ടായിരുന്നു, അതുപോലെ വാഹനപ്പുറത്ത് പോകാറുണ്ടായിരുന്നു. എല്ലാ സബ്തിലും, എന്താണ് സബ്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച എന്ന് അതിനർത്ഥമുണ്ട്, അതുപോലെ ആഴ്ചയിൽ എന്നും അതിനർത്ഥമുണ്ട്. ആഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ചെല്ലാറുണ്ടായിരുന്നു എന്നും അതിനർത്ഥമുണ്ട്. അല്ല ശനിയാഴ്ച എന്നും അതിന് അർത്ഥമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശനിയാഴ്ച അവരെ സന്ദർശിച്ചിരുന്നത് വെള്ളിയാഴ്ച ജുമഅക്ക് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണും, എന്നാൽ ശനിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ചെല്ലിക്കാൻ, അവിടെ ഉള്ളവരെ, അവിടെ ഉള്ള തന്റെ സഹാബിമാരെ കാണാൻ വേണ്ടി ഈ ബനു അമ്മർ ബിൻ ഔഫ് ഗോത്രക്കാർ ആയ സഹാബിമാരവിടെയാണ് താമസിക്കുന്നത്. അവരെ സന്ദർശിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഉമ്മത്തിനോട് സ്നേഹമുള്ള സഹാബത്തിനോട് അലിവോടെ പെരുമാറിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിക്കാൻ അതിനാണ് ചെന്നത് എന്നാണ്. അങ്ങനെ നോക്കൂ, ഇത്രയും ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 14 ദിവസം ഖുബായിൽ താമസിച്ചതിനു ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എന്നിട്ട് ബനു സാലിം ഇബ്നു ഔഫ്, സാലിം ഇബ്നു ഔഫ് അദ്ദേഹത്തിന്റെ സന്താന പരമ്പര എന്നറിയപ്പെടുന്നവർ ആ ഗോത്രം താമസിക്കുന്ന ഇടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ ജുമഅയുടെ സമയമായി. അവിടെ ആളുകളെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നിസ്കരിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മദീനയുടെ ഉള്ളിൽ ഉപാവിട്ട് മദീനയുടെ ഉള്ളിലെത്തി. അവിടെയുള്ള ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചത്ര. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താമസിച്ചത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു എന്നതാണ് ചരിത്രം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അത് അവിടെയാണ് മുട്ടുകുത്തിയത് എന്ന്. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി എന്നിട്ട് ചോദിച്ചു അയ്യു ബുയൂതി അഹ്ലിന അഖറബ്, ഇവിടെ നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിൽ ആരുടെ വീടാണ് ഏറ്റവും അടുത്തുള്ളത്, നമ്മുടെ കുടുംബം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിനായ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ മദീനക്കാരിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിരക്കുള്ള ബന്ധുക്കളാണ് അവർ. അവരുടെ അരികിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങാൻ ഇഷ്ടപ്പെട്ടു. അത് അവർക്കുള്ള ഒരു ആദരവ് കൂടിയാണ്. അങ്ങനെ ഇവിടെ ആരുടെ വീടാണ് ഇവിടെ ഏറ്റവും അടുത്തുള്ളത്? അപ്പൊ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറഞ്ഞു അന യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നബിയെ, എന്റെ വീടാണ്. ഹാദിഹി ദാരി വഹാദ ബാബി, ഇതാ ഇതാണ് എന്റെ വീട്, ഇതാണ് എന്റെ വാതിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫന്തലഖ ഫഹയ്യ ലന മഖീലൻ, എങ്ങനെ നീ ചെല്ലു, നമുക്ക് ഉച്ച ഉറക്കം നിർവഹിക്കാനുള്ള ഒരുക്കം അത് ഒരുക്കൂ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. ഒരു മാസം താമസിച്ചു എന്നാണ് ചരിത്രകാരന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അവിടുത്തെ മസ്ജിദ് നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ മസ്ജിദും അതിനടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള വീടുകളും അവിടുത്തെ ഭാര്യമാർക്കുള്ള വീടുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർമ്മിച്ചു. ഇൻഷാഅല്ലാഹ് മസ്ജിദ് നിർമ്മിച്ചതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് എങ്ങനെയാണ് നിർമ്മിച്ചത്, മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം അത് ഇൻഷാഅല്ലാഹ് നമുക്ക് പറയാം. മദീനയിൽ എത്തിയപ്പോൾ അവിടെ മറ്റു ചില ബുദ്ധിമുട്ടുകൾ സഹാബത്തിന് ഉണ്ടായി. അതെന്താ? മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് യസ്രിബ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ പേര് തന്നെ യസ്രിബ് എന്ന പേര് തന്നെ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് അത്രയത് യസ്രിബ് എന്ന പേര്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ഇന്ന് മദീന യസ്രിബ് എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഖുർആനിൽ യസ്രിബ് എന്ന് വന്നിട്ടുണ്ട്, യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ, ചില ആളുകളുടെ വാക്കായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞതായി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്, ഏ മദീനക്കാരെ ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ ഇനി കഴിയില്ല, പൊയ്ക്കോളൂ, ശത്രുക്കൾ ഇതാ നിങ്ങളെ വളഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിൽ ചിലർ പറഞ്ഞതായി യസ്രിബ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, അവിടെ പകർച്ചവ്യാധികൾ വ്യാപകമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വരുന്ന ആ കാലത്ത് പകർച്ചവ്യാധി ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ വന്നിറങ്ങിയപ്പോൾ അതാ മക്കയിൽ നിന്ന് വന്ന സഹാബിമാരിൽ പലർക്കും പനി തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പനിക്കുക, ബിലാലിൻ പനിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്താണ് പ്രസിദ്ധമായ കവിത ചൊല്ലിയത് എന്ന്, ഒരാൾ തന്റെ വീട്ടിലായിരിക്കെ തന്റെ വീട്ടിൽ ആളുകളോടൊപ്പമാണ്, എന്നാൽ അവന്റെ മൗത്ത് മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, അതൊക്കെ ആ സമയത്ത് വലിയതാണ് എന്നാണ്. പൊതുവെ ആളുകൾക്ക് അറിയാമല്ലോ, രോഗവും പ്രയാസങ്ങളും വന്നാൽ മരണചിന്ത കൂടുതലായി ഉണ്ടാവും. ബിലാൽ റളിയല്ലാഹു അൻഹു പനിച്ചിട്ട് മക്കയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കാരണക്കാരായ മുശ്രിക്കുകളായ ആളുകൾക്കെതിരെയൊക്കെ ശപിച്ചു പറയാൻ തുടങ്ങി. ഖൗമിനെ കൊണ്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. ഇദ്ഹിർ ചെടി മുളച്ചിരുന്ന ആ മക്കയിൽ അവിടെ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ആര് പറയാൻ തുടങ്ങി? ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് അറിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുക, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നഹും ലയഹ്ദൂന വമാ യഅഖിലൂന മിൻ ശിദ്ദത്തിൽ ഹുമ്മ. നബി അവരെന്തൊക്കെയോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, പനി കടുത്ത പനി കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്യുക, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽമദീന കഹുബ്ബിന മക്കത ഔ അശദ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മദീനയോട് ഇഷ്ടം തരണമേ, മദീനയെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കി തരണമേ. കഹുബ്ബിന മക്ക, മക്കയോടുള്ള ഞങ്ങളുടെ സ്നേഹം പോലെ. ഔ അശദ്, അല്ലെങ്കിൽ അതിനേക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ഹദീസിൽ നമുക്ക് രണ്ട് പാഠങ്ങളുണ്ട്. ഒന്ന് മദീനയുടെ ശ്രേഷ്ഠത, മറ്റൊന്ന് മക്കയുടെ ശ്രേഷ്ഠതയാണ്. മക്ക അവർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു, മക്ക അവർക്ക് അത്രയും അതുകൊണ്ടാണ് മക്ക പോലെ സ്നേഹം തരണമേ എന്ന് പറഞ്ഞത്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ശ്രേഷ്ഠത കൊണ്ടുള്ള സ്നേഹം, രണ്ടാമത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുള്ള സ്വന്തം നാടിനോടുള്ള സ്നേഹം. അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്, മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. അവനവൻ ജനിച്ചു വളർന്ന നാട്ടിനോടൊരു ഇഷ്ടമുണ്ടാകും, അത് മനുഷ്യ പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് യാത്ര എന്ന് പറയുന്നത് ഒരു അജാബായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യാത്രയിൽ പല ഇളവുകളും വന്നിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളോട് ഒരാൾ ചോദിച്ചു, യാത്രയിൽ പല ഇളവുകളുമുണ്ട്, നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, നിസ്കാരം ജമാഉം ഖസ്റും ചെയ്യാൻ ഇളവുണ്ട്, ആ ഇളവ് ലഭിക്കണമെങ്കിൽ യാത്ര പ്രയാസകരമായ യാത്രയാകണം എന്ന് നിബന്ധനയുണ്ടോ? മനസ്സിലായില്ലേ? യാത്ര നല്ല ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള എങ്ങനെയാണോ വാഹനത്തിൽ കയറി അതുപോലെ പുറത്തിറങ്ങി, ഒരു പൊടി പോലും പുരണ്ടിട്ടില്ല, ഇസ്തിരി ചുളുങ്ങിയിട്ടില്ല, ബുദ്ധിമുട്ടുള്ള യാത്രയാകണം എന്നുണ്ടോ? യാത്രയുടെ ഇളവുകൾ ബാധകമാകാൻ, ജമ്മു കസറ ചെയ്യാൻ, അതുപോലെ നോമ്പ് ഒഴിവാക്കാനൊക്കെ ഇളവുണ്ടല്ലോ, അതിന് യാത്ര ബുദ്ധിമുട്ടുള്ള യാത്ര ആകണമെന്നുണ്ടോ? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ ചോദ്യം ഇത് ഏതുപോലെയാണ് ഈ ചോദ്യം? പ്രയാസം അത് അതിലിളവുകൾ ബാധകമാകാൻ അത് പ്രയാസമുള്ളൊരു പ്രയാസമായിരിക്കണോ എന്ന് ചോദിച്ചതുപോലെയാണ്. കാരണം യാത്ര തന്നെ ഒരു പ്രയാസമാണ്. യാത്ര എന്നതിൽ എന്തുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് അവന് പ്രിയപ്പെട്ടവന്റെ നാടും അവന്റെ ശീലങ്ങളും അവന്റെ കുടുംബവും ഒക്കെ വിട്ടിട്ടാണ് പോകുന്നത്, അത് തന്നെ പ്രയാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സഫറു ഖിത്താഉൻ മിനൽ അദാബ്. യാത്ര എന്നതൊരു അദാബിന്റെ കഷ്ണമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. യംനഉ അഹദകും ത്വആമഹു വശറാബഹു വനൗമ, ഭക്ഷണവും പാനീയവും ഉറക്കവും ഒക്കെ അത് തടസ്സപ്പെടുത്തും. എത്ര നല്ല രൂപത്തിലാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിലും, പണ്ഡിതന്മാർ, പഴയ കാലത്തെ പണ്ഡിതന്മാർ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവിനെ പല്ലക്കിൽ കൊണ്ടുപോവുകയാണ്, അന്നത്തെ ഒരു ആഡംബരമാണ് അല്ലെ, പല്ലക്കിൽ ആളുകൾ ചുമന്നിട്ട് കൊണ്ടുപോയി, അയാളൊന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ വലിയ പണക്കാർ, അയാൾക്ക് യാത്രയുടെ ഇളവുകൾ ബാധകമാണോ? പണ്ഡിതന്മാർ പറഞ്ഞു, അതെ, അയാൾക്ക് ഇളവ് ബാധകമാണ്. കാരണം യാത്ര എന്നത് പ്രയാസം തന്നെയാണ്. അതെത്ര എളുപ്പത്തിൽ നീ എത്തിച്ചേർന്നാലും യാത്രയാണെന്ന് പറയുന്ന ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അത് യാത്രയാണ്. അതിൽ യാത്രയുടെ ഇളവുകളും നിയമങ്ങളും ബാധകമാണ്. അപ്പൊ നോക്കൂ, അതുകൊണ്ടാണ് നാട് കടത്തുക എന്നത് ശിക്ഷയായി മാറിയത് അല്ലെ. ചില തെറ്റുകൾക്ക് ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക നിയമം നൽകുന്ന ശിക്ഷകളിൽ ഒന്നാണ് എന്ത്? എന്തുകൊണ്ടാണ് നാട് കടത്തുക എന്നത് ശിക്ഷയായി മാറിയത്? കാരണം നാടിനോട് ആളുകൾക്ക് സ്വാഭാവികമായ സ്നേഹമുണ്ടാകും, ആ സ്നേഹം അവർക്ക് വക്കയോടുണ്ട്, അതുപോലെ ശറഈയായ സ്നേഹവുമുണ്ട്. അതെന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ ശ്രേഷ്ഠത നൽകിയ സ്നേഹമാണ്, ശ്രേഷ്ഠത നൽകിയ നാടാണ്. അല്ലാഹു വലിയ ശ്രേഷ്ഠത നൽകിയ നാടാണ് മക്ക എന്നത്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാട് അത് മക്കയാണ്. രണ്ടാമത്തെ സ്ഥാനം മദീനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക, അല്ലാഹുവെ മക്ക ഞങ്ങൾക്ക് പ്രിയമുള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നീ മദീനയോട് ഞങ്ങൾക്ക് പ്രിയം നൽകണമേ. വസഹിഹ, അല്ലാഹുവെ മദീനയിൽ നീ ആരോഗ്യം നൽകണമേ. വബാരിക് ലനാ ഫീ സാഇഹ വമുദ്ദിഹ, മദീനയിലെ സാഇലും മുദ്ദിലും, സാഉം മുദ്ദും രണ്ടളവുകളാണ്, അളവ് പാത്രങ്ങളാണ്, അതിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. വൻകുൽ ഹുമ്മാഹ ഫജഅൽഹാ ബിൽ ജുഹ്ഫ, നീ അതിലെ പനി നീക്കണമേ, എന്നിട്ട് ജുഹ്ഫയിലാക്കണമേ. ജുഹ്ഫ മറ്റൊരു പ്രദേശമാണ്, അല്ലാഹു മുസ്ലിമീങ്ങൾ അന്നില്ലാത്തൊരു പ്രദേശമാണ് ജുഹ്ഫ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വീകരിക്കപ്പെട്ടത് നമുക്ക് കാണാം. ജുഹ്ഫ അത് ആളുകൾ ഉപേക്ഷിച്ച ഒരു നാടായി തീർന്നു. ആരവിടെ എറിഞ്ഞ അവിടുത്തെ വെള്ളം കുടിച്ചോ പനി വരും എന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വപ്നം കണ്ടു. നബി പറഞ്ഞു, റഅയ്തു കഅന്ന ഇംറാഅതൻ സൗദാ ഫായറത റാസി ഖറജത് മിനൽ മദീന, ഞാൻ സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ കണ്ടു, കറുത്ത നിറമുള്ള മുടിയൊക്കെ ജട പിടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഖറജത് മിനൽ മദീന, അവൾ മദീനയിൽ നിന്ന് പോയി. ഹത്ത ഖാമത് ബിമഹിയ, മഹിയത്തിൽ അവളെത്തി, അത് ജുഹ്ഫയാണ്. വഹിയൽ ജുഹ്ഫ ഫഅവൽതു അന്ന വബാഅൽ മദീനത്തി നുഖില ഇലൈഹ. അപ്പൊ അതിന്റെ വ്യാഖ്യാനം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? അത് മദീനയിലെ പകർച്ചവ്യാധി എവിടത്തേക്ക് പോയി? ജുഹ്ഫയിലേക്ക് പോയി എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും സ്വപ്നത്തിൽ കറുത്ത നിറമുള്ള ജട പിടിച്ച പെണ്ണിനെ കണ്ടാൽ അത് അതിന്റെ ഒരു വ്യാഖ്യാനം എന്താണ്? പനിയെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ കിതാബു തഅബീർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഇങ്ങനത്തെ ഹദീസുകൾ ഇന്നത് വന്നാൽ ഇന്നത് സ്വപ്ന വ്യാഖ്യാനം എന്ന അറിവ് അത് നേരായ നിലക്ക് മനസ്സിലാക്കിയിട്ടുള്ള പലരും അതിനുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഹദീസുകളാണ്, ഇന്നത് കണ്ടപ്പോ ഇന്നതാണെന്ന് വന്നു, ഇന്നത് കണ്ടപ്പോ ഇന്നതാണെന്ന് വന്നു എന്ന രൂപത്തിലുള്ള ഹദീസുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രൂപത്തിൽ സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനവും അവിടുന്ന് പറഞ്ഞു തന്നു. നബിമാരുടെ സ്വപ്നം അത് വഹിയാണ്, അതൊരിക്കലും തെറ്റുകയില്ല. എന്നാൽ നബിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം മൂന്ന് നിലക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒന്ന്, പിശാജ് ഒരുവന്റെ മനസ്സിലിട്ടുകൊടുക്കുന്ന അവനെ കൊണ്ട് കളിക്കുന്ന കാര്യമാണ്. ദുസ്വപ്നങ്ങളെല്ലാം ആ ഗണത്തിലുള്ളതാണ്. രണ്ടാമത്തേത് മനസ്സിന്റെ തോന്നലുകളാണ്. അത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. ചിലപ്പോൾ ചില ആളുകൾ ഒരു കാര്യം ആലോചിച്ചിട്ട് കിടന്നാൽ അത് സ്വപ്നത്തിൽ കാണും, ഒരു കാര്യം സംസാരിച്ചിട്ട് കിടന്നാൽ അത് സ്വപ്നത്തിൽ കണ്ടേക്കും. അതും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല, അത് മനസ്സിന്റെ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. മൂന്നാമത്തേത് യഥാർത്ഥ സ്വപ്നമാണ്. യഥാർത്ഥ സ്വപ്നമാണ് അല്ലാഹു മുഅ്മിനുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ല സ്വപ്നങ്ങൾ. അതൊരാൾ കണ്ടാൽ അല്ലാഹുവിനെ സ്തുതിക്കുക, അവനിഷ്ടമുള്ള അവനോട് അസൂയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നല്ല ആളുകളോടത് പറയുക, അതൊക്കെ ചെയ്യാം. ദുസ്വപ്നം കണ്ടോ അവനത് ആരോടും പറയരുത്. അല്ലാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടുക, അവന് ആ ശരറിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ ഇടതുഭാഗത്തേക്ക് ചെറുതായി ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ഊതുക. യാതൊരു ഉപദ്രവം അതുകൊണ്ട് ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ മുഖേന അള്ളാഹു മദീനയെ ഈ പകർച്ചവ്യാധിയിൽ നിന്ന് മുക്തമാക്കി. മദീനക്ക് പല പ്രത്യേകതകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ അഹ്ലൽ മദീനത്തി ബിസു അദാബഹു അല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ആരെങ്കിലും മദീനക്കാരെ ദ്രോഹിക്കാൻ അവരോട് എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിക്കാൻ ഒരുവൻ ഉദ്ദേശിച്ചാൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതുപോലെ അല്ലാഹു അവനെ അലിയിച്ചു കളയിച്ചു, അല്ലാഹു അവനെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ, ദുനിയാവിന്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങൾ പറഞ്ഞത് കാണാം. മദീനയെ, അതിന്റെ ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ അള്ളാഹു നശിപ്പിച്ച, അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ച പല ഉദാഹരണങ്ങളുമുണ്ട്. അതിലേക്ക് കടന്നാൽ നമ്മുടെ വിഷയം മാറിപ്പോകുമെന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അവരെ ഉപദ്രവിക്കുക എന്നത് അത് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല സമ്മൽ മദീനത താബ, അള്ളാഹു മദീനയെ താബ എന്ന് പേര് വിളിച്ചു. താബ, തൈബ, ഇതെല്ലാം വിശിഷ്ടമായത് എന്നർത്ഥം സൂചിപ്പിക്കുന്ന പേരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നൽ ഈമാന ലയഅരിസു ഇലാൽ മദീന കമ തഅരിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നത് പോലെ ഇമാൻ മദീനയിലേക്ക് ചുരുണ്ടുകൂടുന്നതാണ്. അവസാന കാലത്ത് ഇമാനിന്റെ ആളുകളുടെ അഭയകേന്ദ്രമായി മദീന മാറും. അവിടെ ഇമാൻ അവിടേക്ക് ചുരുങ്ങും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് കാണാം, ലോകത്ത് പല ബിദഅത്തുകളും വ്യാപിച്ചിട്ടുണ്ട്. ഖദരിയത്ത്, ഖദർ നിഷേധികളുടെ ബിദഅത്ത്, ജഹ്മിയത്ത്, അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന ജഹ്മികളുടെ ബിദഅത്ത്, പല ബിദഅത്തുകൾ, ഖവാരിജുകൾ, ഷിയഈകൾ, പല ബിദഅത്തുകൾ, ഇതൊക്കെ പുറപ്പെട്ട നാടുകളുണ്ട്. കൂഫ പോലെ, അതുപോലെ ബഗ്ദാദ് പോലെ, ബസ്ര പോലെ പല നാടുകൾ. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് കാണാം, ചരിത്രത്തിൽ ഒരൊറ്റ ഇതുപോലുള്ള ബിദഅത്തും മദീനയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടിട്ടില്ല. മദീനയിൽ നിന്ന് പൊട്ടി ഒരു ബിദഅത്തുകാരൻ അവിടെ കടക്കില്ല എന്നല്ല പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കുക. ഒരു ബിദഅത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഒരിക്കലും മദീന ഉണ്ടായിട്ടില്ല. മദീനയിൽ നിന്നൊരു ഒരു ബിദഅത്ത് പുറപ്പെട്ടിട്ട് മറ്റുള്ള നാടുകളിലേക്ക് എത്തിയതുണ്ടായിട്ടില്ല. കാരണം എന്നും അത് ഇൽമിന്റെ ഉലമാ അവിടെ ഉണ്ടായിരുന്നു, ഖൈറിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, മാലിക്കി മദ്ഹബിൽ, മാലിക്കി മദ്ഹബിൽ അമലു അഹ്ലുൽ മദീന, മദീനക്കാരുടെ അമൽ, അത് തെളിവാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളിൽ മദീനക്കാരുടെ അമൽ എന്താണോ എന്നത് തെളിവായി പരിഗണിക്കുന്ന ഇടങ്ങൾ വരെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും, ഫഖഹിയായ പല ചർച്ചകളുമുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. തെളിവ് ഖുർആനും സുന്നത്തുമാണ്. മദീനക്കാർ എന്തെങ്കിലും കാര്യം ചെയ്ത് അത് നിരുപാധികം ഇസ്ലാമിൽ തെളിവാണ് എന്നല്ല. പക്ഷേ മാലിക്കി മദ്ഹബിൽ ചിലയിടങ്ങളിൽ ഈ രൂപത്തിൽ അതിനെ പരിഗണിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇമാം മാലിക്ക് മദീനക്കാരനായിരുന്നു, ഇമാം മാലിക് അവിടെയാണ് ജീവിച്ചത്. അതുപോലെ ആ നാട്ടിന്റെ പ്രത്യേകത കൊണ്ട് ആണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മനിസ്തതാഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫലിയമുത് ബിൽ മദീന, നിങ്ങളിൽ ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ സാധിച്ചാൽ ഫലിയമുത് ബിൽ മദീന, അവൻ മദീനയിൽ വെച്ച് മരിക്കട്ടെ. ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, അവിടെ വെച്ച് മരിച്ചവന് ഞാൻ പരലോകത്ത് ശുപാർശ പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, اللهم ارزقني شهادة في سبيلك واجعل موتي في بلد رسولك صلى الله عليه وسلم. الله يني എനിക്ക് നിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷ്യം, ഷഹാദത്ത് നൽകണമേ, എന്റെ മരണം നീ മദീനയിലാക്കുകയും ചെയ്യണമേ. ഉമർ ഇത് ദുആ ചെയ്യുന്ന കാലം നമ്മൾ ആലോചിച്ചാൽ അതൊരു അസംഭവ്യമായ കാര്യമായിട്ട് നമുക്ക് തോന്നും. കാരണം ഉമർ ഖലീഫയാണ്, മദീന ഇസ്ലാമിന്റെ തലസ്ഥാനമാണ്. മദീന ഇസ്ലാമിന്റെ തലസ്ഥാനമാണ്, ഉമർ ഖലീഫയാണ്. അവിടെ എങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാനാണ്, അവിടെ വെച്ച് എങ്ങനെ ഉമർ ഷഹീദാകാനാണ്? പക്ഷേ അതാണ് സംഭവിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് കൊണ്ടിരിക്കെ അബൂ ലുലുഅ എന്ന മജൂസി വന്ന് പിന്നിൽ നിന്ന് കുത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. എവിടെ വെച്ച്? മദീനയിൽ വെച്ച് തന്നെ. അങ്ങനെ ഉമർ ഇത് സംഭവിക്കുകയുണ്ടായി. ഇതിനർത്ഥം മദീനയിൽ പോവുകയും താമസിക്കുകയും ചെയ്യുക എന്നത് വാജിബാണ്, നിർബന്ധമാണ് എന്നല്ല. അത് നിർബന്ധമാണ് എന്നല്ല, അത് ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല, സംശയമില്ലല്ലോ. ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അതെങ്ങനെ സാധിക്കാനാണ്? സാധിക്കുകയില്ല. അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഷാമിൽ താമസിക്കുക, ഷാം പല പ്രത്യേകതകളുമുള്ള, മലായിക്കത്ത് ചിറക് വിരിച്ചിട്ടുള്ള നാടാണ് ഷാം പ്രദേശം, ധാരാളം നബിമാരുടെ സ്ഥലമാണ്. ഇന്നത്തെ സിറിയയും ഫിലസ്തീനും ജോർദാനും ലുബ്നാനുമൊക്കെ അടങ്ങുന്ന വിശാലമായ പ്രദേശമാണ് ഷാം. അവിടെ ജീവിക്കുക എന്നത് അതിൽ പ്രത്യേകതയുണ്ടോ ബാക്കിയുള്ള നാടുകളിൽ ജീവിക്കുന്നതിനേക്കാൾ? ഖുർആനിലും സുന്നത്തിലും അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ അർത്ഥവത്തായ മറുപടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അൽ ഇഖാമത്തു ഫീ കുല്ലി മൗദുഇൻ മൗദുഇൻ തകൂനുൽ അസ്ബാബു അത്വഅലില്ലാഹി വറസൂലിഹി വഅഫ്ആല ലിൽഹസനാത്തി വൽഖൈർ. ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും നന്നായി നിനക്ക് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, ഏറ്റവും നിനക്ക് ഖൈർ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമുള്ളത്, ബിഹൈസു യകൂനു അഅലം ബിദാലിക് വഖദറ അലൈ വഅൻശതല, അത് കൂടുതൽ അറിയാനും അതുപോലെ അതിന് കൂടുതൽ സാധിക്കുകയും അതിന് കൂടുതൽ ഉന്മേഷവുമുള്ള ഏത് സ്ഥലമാണോ അഫ്ദലു മിനൽ ഇഖാമത്തി ഫീ മൗദിഇൻ യകൂനു ഹാലുഹു ഫീഹി ബിതാഅത്തില്ലാഹി വറസൂലിഹി ദൂന ദാലിക്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിനക്ക് അനുസരിച്ച് ജീവിക്കാൻ സാധ്യത കുറഞ്ഞ സ്ഥലത്തേക്കാൾ നല്ലത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിനക്ക് എവിടെ വെച്ചാണോ കൂടുതൽ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക, നല്ല കാര്യങ്ങൾ നിനക്ക് എവിടെയാണോ കൂടുതൽ ഉന്മേഷവും താല്പര്യവും പ്രാപ്തിയും ഒക്കെ ഉള്ളത് അതാണ് ഖൈർ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മറുപടി പറഞ്ഞത് കാണാം. കാരണം അതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യം, അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും മദീന വിട്ടുപോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റു പല നാടുകളിലും വെച്ച് മരിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ്? അവർ മക്കയിലും മദീനയിലും താമസിക്കുന്നതിനേക്കാൾ വലിയ അമലായി അവർക്ക് മുന്നിൽ മറ്റു ചില അമലുകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ അത് നാടുകളിലും ആളുകളുടെ ഹൃദയങ്ങളിലും എത്തിച്ചു കൊടുക്കാനുള്ള വലിയ പ്രയത്നം ഈ അമലിനേക്കാൾ, ഈ നല്ല നാട്ടിൽ താമസിക്കുന്ന അമലിനേക്കാൾ വലുതാണ് എന്നതുകൊണ്ട് അവർ സഹാബിമാരിൽ പലരും അങ്ങനെ ചെയ്തത് കാണാം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇങ്ങനെ മറുപടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ നബിയുടെ നമ്മൾ പറഞ്ഞ ഹദീസുകൾ അത് മനസ്സിലാക്കുക. മദീനയിൽ താമസിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്, അതിനേക്കാൾ ശ്രേഷ്ഠത മക്കയിൽ താമസിക്കുന്നതിനുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും സാധ്യമാകുന്ന കാര്യമല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യവുമല്ല. അതിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന് താമസിക്കാൻ ഖൈർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അവൻ എവിടെയാണ്? അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും അനുസരിക്കാനും നന്മകൾ ഏറ്റവും ഉന്മേഷത്തോടെ ചെയ്യാനും സാധിക്കുക, അതായിരിക്കും അവന് ഏറ്റവും നന്നായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ അത് പ്രയാസമായിരിക്കുന്ന സമയത്ത് മദീനയിലേക്ക് ചെന്നത്. മക്കയിൽ അത് പ്രയാസമായ അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രയാസമായ കാലത്ത് ഭൂമി ഏറ്റവും നന്നായിട്ടുകൂടി മക്ക ഏറ്റവും നന്നായിട്ടുകൂടി മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെന്നത് അതുകൊണ്ടാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.